ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
தேன ஞான பிரசாதேன விசுத்த சத்துவம். ஆ ஞான பிரசாதம் கொண்டு ஆத்தியந்திகமாயதின ஞான பிரசாதம் கொண்டு பரையணும். மனசின் சுத்தி ஒரு அசுத்தமாய பாத்திரம் கழுவி சுத்தியாக்காவதுபோலுள்ள சுத்தியல்ல. எந்தகொண்டு மனசின் அசுத்தியுட மூல காரணமாயிருக்கிறது எந்தான? அஜ்ஞானமான. அதனെ தொடர்ந்தான ராகத்வேஷங்களும் மட்டும் உண்டாகும். அப்போ மனசின் சுத்தி அஜ்ஞானமாயதுகொண்ட அது ஞானம் கொண்டே சாத்தியமாகும். மட்டு சுத்தியுள்ள போலையல்ல. ஒரு வஸ்துவிலும் வேறு வஸ்து அழுக்காயிருக்கும். அப்போ அதின அழுக்காய வஸ்து நம்ம விருத்தியாக்கும். ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ അഴുക്കെന്ന് പറയുന്നത് അജ്ഞാനമാണ്, അവാസ്തവമായ അജ്ഞാനം. അതാണ് മുഖ്യമായ അഴുക്ക്. അതിനെ മറ്റൊരു വസ്തുവിനും മാറ്റാൻ ഒക്കത്തുള്ള കാരണമൊന്നുകൊണ്ട് അത് സ്വയം അവസ്തുവാണ്. അവസ്തുവിനെ വസ്തു കൊണ്ടെങ്ങനെ മാറ്റും? അപ്പോൾ അവസ്തുവായതിനെ കൊണ്ട് തന്നെ അവസ്തുവെന്നോ ഭ്രാന്തിയെന്നോ ഭ്രമമെന്നോ എന്നെല്ലാം പറയാം. പ്രതീതിയെന്നോ അതിനെ പിന്നെ എങ്ങനെ മാറ്റാൻ കഴിയും? വെളിച്ചം കൊണ്ടേ മാറ്റാൻ കഴിയും. ഇപ്പൊ മനസ്സിനുള്ള അഴുക്ക് ആത്യന്തികമായി മാറ്റുന്നത് വെളിച്ചം കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. മറ്റെല്ലാ ഉപായങ്ങളും മനസ്സിനെ ശുദ്ധിയാക്കുന്നതിന് സഹായിക്കുന്നുണ്ടെങ്കിലും വളരെ ചെറിയൊരു അളവിൽ മാത്രം. മനസ്സിന്റെ ശുദ്ധി ജ്ഞാനം കൊണ്ട് തന്നെ സംഭവിക്കണം. കാരണം അതിന്റെ അശുദ്ധി എന്ന് പറയുന്നത് അവിവേകമാണ്. അത് വിവേകം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് മനഃശുദ്ധിക്ക് ഇവിടെ ജ്ഞാനപ്രസാദം. സാധാരണ നമ്മൾ ചിത്തശുദ്ധി എന്ന് പറയും. ചിത്തശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ചിത്തം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ എന്തോ കുറെ അഴുക്കുകൾ ഇരിക്കുന്നു, അഴുക്കിനെ മാറ്റിക്കളയുന്നു എന്നാണ്. അങ്ങനെ ചിത്തം എന്ന് പറയുന്ന സാധനത്തിൽ ഒരഴുക്കും ഇരിപ്പില്ല. അതിനെ നമ്മൾ കഴുകി മാറ്റേണ്ട ആവശ്യവും വരുന്നില്ല. ചിത്തത്തിന്റെ അഴുക്കെന്ന് പറയുന്നത് എന്താണ്? അവിവേകമാണ്. അത് ചിത്തത്തിലിരിക്കുന്നതല്ല, അതാണ് ചിത്തത്തിന്റെ ആധാരം. അവിവേകമെന്ന് പറയുന്ന ആധാരത്തിലാണ് ഈ ചിത്തം നിലനിൽക്കുന്നത്. ആ ചിത്തത്തിന്റെ അവിവേകം മാറുക എന്ന് പറയുന്നത് അവിടെ അവിവേകം വരിക. അപ്പൊ ശരിക്കും ആ വിവേകം കൊണ്ടാണ് ചിത്തം പ്രസന്നമാകുന്നത്. അതുകൊണ്ടത് ജ്ഞാനപ്രസാദമായി. ആ ജ്ഞാനപ്രസാദം കൊണ്ട് ജ്ഞാനപ്രസാദേന വിശുദ്ധ സത്വം. അങ്ങനെയാണ് സത്വം മനസ്സ് വിശുദ്ധമാകുന്നത്. വിശുദ്ധ അന്ധകരണ യോഗ്യ ബ്രഹ്മദ്രഷ്ടം യസ്മാത് തസ്മാത് തം ആത്മാനം പശ്യതി. അപ്പോൾ അവന് യോഗ്യത വരുന്നു. ഇപ്പൊ ചിത്തശുദ്ധി എന്ന് പറയുന്ന അതാണ് ഇവിടുത്തെ യോഗ്യത. ജ്ഞാനപ്രസാദമാണ് യോഗ്യത. അതിന് മുഖ്യമായിരിക്കുന്നത് ഉപായം വിവേകം. അതാണ് അഭേദ അനുസന്ധാനം എന്ന് പറയുന്നത്. വിവേകം എന്തുകൊണ്ട് മുഖ്യ ഉപായമായി? കാരണം ഇവിടുത്തെ അഴുക്കെന്ന് പറയുന്നത് വസ്തുവല്ല, പദാർത്ഥമല്ല, അത് അവിവേകമാണ്. അത് ഈ വിവേകം ഇല്ലായ്മയാണ്. ആ വിവേകത്തിന്റെ അഭാവമാണത്. അത് വിവേകം കൊണ്ട് അവൻ യോഗ്യനായിത്തീരുന്നു. ബ്രഹ്മദ്രഷ്ടം സാക്ഷാത്കരിക്കുന്നതിന് യോഗ്യനായിത്തീരുന്നു. അവിടെ മനസ്സിന് ആധാരമായിരുന്ന അവിവേകം അത് മാറി. അപ്പോൾ ആ വിവേകം കൊണ്ടാണ് മനസ്സ് ആ ജീവഭാവത്തിലേക്ക് വന്നത്. അതിൽ ജീവഭാവം വന്നു, അഹന്ത വന്നു, മമത വന്നു, വിഷയാനുഭവങ്ങളുണ്ടായി, രാഗദ്വേഷങ്ങളുണ്ടായി, സ്വരൂപ വിസ്മൃതി. ഇതിനെല്ലാം ആധാരമായി സ്വയം അവൻ ബന്ധനസ്ഥനാണെന്ന് കരുതുന്നു. ഇവിടെ ആ വിവേകം കൊണ്ട് അവിവേകം നഷ്ടമായി. മനസ്സ് അവിവേകം നഷ്ടമാകുമ്പോൾ മനസ്സിന് പിന്നെ സ്വന്തമായ നിലയും മനസ്സ് സ്വയം നിലനിൽക്കുന്നില്ല. മനസ്സ് അഭേദമായി, തത്വത്തോട് അഭേദമായി. തം ആത്മാനം പശ്യതേ, മനസ്സ് പിന്നെ മനസ്സിനെയല്ല കാണുന്നത്, സ്വസ്വരൂപത്തെ കാണും. മനസ്സ് വേറിട്ട് നിൽക്കുന്നില്ല. എന്തെങ്കിലും വേറിട്ടൊരനുഭവം ഉണ്ടായാൽ അത് പ്രതീതി മാത്രം. ആത്മാനം പശ്യതേ, പശ്യ ഉപലഭതേ, നിഷ്ഫലം സർവ അവയവഭേദവർജിതം. അവിടെ അവയവഭേദങ്ങളൊന്നും കൂടാത്ത ആത്മാവിനെ എന്ന് പറയുന്നത്, മനസ്സാണ് ഈ ആത്മാവിന് അവയവങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത്, അതിനെ പലതാക്കി കാണിക്കുന്നു. ഏകമായിരിക്കുന്ന ആ തത്വത്തിൽ അഹന്തയും മമതയും വന്നിട്ട് അതിന് നാനാരൂപങ്ങളെ ഉണ്ടാകുന്നു. അല്ലേ, സുഖദുഃഖത്തിൻ്റെ ഒന്നും യാതൊരു സ്പർശമില്ലാതെ കേവലം ജ്ഞാനമായി പ്രകാശിച്ചുകൊണ്ടിരുന്നു. എവിടെ സൃഷ്ടിയിൽ ആ ജാഗ്രതയിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം ഭേദങ്ങളാണ് അതിന് സംഭവിച്ചത്. ശരീരം എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ തുടങ്ങി നാനാതരത്തിലുള്ള ഭേദങ്ങൾ, കാലം കൊണ്ട്, ദേശം കൊണ്ട്, വസ്തുക്കളെ കൊണ്ട് അനന്തമായ ഭേദങ്ങളുണ്ടായി. ഇതെല്ലാം മനസ്സ് സൃഷ്ടിച്ചാണ്. ആ സുഷുപ്തിയിലെ അനുഭവത്തിൽ നിന്ന് വേറിട്ട് എന്തൊക്കെ ഇവിടെ വന്നു, അതെല്ലാം ഈ മനസ്സിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ ആ ഭേദം നശിക്കുമ്പോൾ, ആ വിവേകം നഷ്ടപ്പെടുമ്പോൾ സർവ അവയവ ഭേദവർജിതം, അവനതിനെ അറിയുന്നു. അവനെങ്ങനെയുള്ളവനാണ്? ധ്യായമാനഹ പറയുന്നു. ആ മനസ്സിനെ വിവേകം കൊണ്ട് ശുദ്ധീകരിച്ചവൻ, നേരത്തെ പറഞ്ഞല്ലോ ധ്യാനിക്കുന്നവൻ. എന്താണ് അവന്റെ ധ്യാനം എന്ന് പറയുന്നത്? ആ ഭേദാനുസന്ധാനം, മനസ്സിനെ വേറിട്ട് കാണാതെ മനസ്സതിന്റെ സ്വരൂപത്തെ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യായമാനം ധ്യാനിക്കുന്നവൻ സത്യാദി സാധനവാൻ. അത് മുമ്പ് പറഞ്ഞു, സത്യം, അഹിംസ, ബ്രഹ്മജ്ഞ തുടങ്ങിയ സാധന ഉള്ളവൻ, അതാണവന് ഈ അഭേദ അനുസന്ധാനം ചെയ്യുന്നതിന് ശേഷി കൊടുക്കുന്നു. മനസ്സിന് ഉള്ള ഗുണങ്ങൾ, മനസ്സാണ് അഹംബോധത്തിന് നിൽക്കുന്നത്, മനസ്സ് തന്നെയാണ് വിഷയങ്ങളെ അനുഭവിക്കുന്നത്, മനസ്സ് തന്നെയാണ് സംസാരത്തെ അനുഭവിക്കുന്നത്. അതേ മനസ്സ് തന്നെയാണ് തിരിച്ച് താൻ സാധനാ സമ്പന്നനാണെന്ന് കരുതുന്നത്. അപ്പൊ സത്യാദി സാധനങ്ങളുണ്ടാകുമ്പോൾ മനസ്സിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു, അതിന് ധ്യാനിക്കാൻ കഴിയുന്നു സാധനയുടെ ബലത്തിൽ. അഭേദാനുസന്ധാനം ചെയ്യാൻ കഴിയും. ഇപ്പൊ സാധാരണ മനസ്സ് ആത്മാവിനെ ചിന്തിക്കാനൊന്നും കഴിയത്തില്ല, സ്വരൂപത്തെ ചിന്തിക്കാനൊന്നും കഴിയത്തില്ല. കാരണം അത് നിരന്തരം വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതതിന്റെ സ്വഭാവമായി മാറി. അത് സ്വഭാവമായി മാറിയാൽ ആ സ്വഭാവത്തെ കളയാൻ പ്രയാസമാണ്. മനസ്സിന്റെ സ്വഭാവമായി വിഷയങ്ങളെ അനുസന്ധാനം ചെയ്യും. അത് സ്വഭാവമായി മാറിക്കൊണ്ട്, അങ്ങനെ അത് മാറിയ ഒരു മനസ്സിനെ കൊണ്ട് എങ്ങനെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യിക്കാൻ പറ്റും? ഒന്നൊരു സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ മാറ്റാൻ പ്രയാസം. അതുകൊണ്ട് സാധാരണ വിഷയോന്മുഖമായിരിക്കുന്ന മനസ്സ്, വിഷയഗ്രഹണം അത് മുഴുകിയിരിക്കുന്ന ഒരു മനസ്സിന് ഒരിക്കലും ആത്മാവിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അഭേദ അനുസന്ധാനം എന്ന് പറയുന്നത് കഴിയുന്നില്ല. എന്നാൽ അത് ഒരുവന് അത് കഴിയണമല്ലോ. സർവജീവന്മാർക്കും അത് കഴിയണമല്ലോ. അത് കഴിയണമെങ്കിൽ അവൻ സത്യാദി സാധന സമ്പന്നനായിരിക്കണം. സത്യം തുടങ്ങിയ ധർമ്മങ്ങൾ മനസ്സിനെ ശീലിപ്പിച്ചിരിക്കും. അങ്ങനെ ധർമ്മങ്ങൾ കൊണ്ട് മനസ്സിന് ബലം വരും. അതിന്റെ വിഷയോന്മുഖത എന്ന് പറയുന്നത് മാറും. കാരണം ഇത് സത്യാദി സാധനകൾ മനസ്സിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. അത് മനസ്സിനെ ആത്മാഭിമുഖമാക്കുന്നു. അപ്പൊ സാധനകളിലൂടെ ആത്മാഭിമുഖമാകുക, ആത്മാഭിമുഖ്യത്തിൽ കൊണ്ട് ഈ സാധനകൾ ദൃഢപ്പെടുക, ഇത് പരസ്പര സാപേക്ഷമാണ്. സാധനകൾ ദൃഢപ്പെടണമെങ്കിൽ അവന്റെ മനസ്സിന് ആത്മാഭിമുഖ്യം വേണം. അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി ഈ സാധനങ്ങളെ പാലിക്കുന്നു? സത്യം ബ്രഹ്മചര്യം പോലെയുള്ള കഠിനമായ വ്രതങ്ങൾ ഒരുവൻ എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടവൻ സ്വീകരിക്കുന്നത്? അവന്റെ മനസ്സിന് ആത്മാഭിമുഖ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുവനത് സ്വീകരിക്കും. അപ്പോ ഈ സാധനകൾ ആത്മാഭിമുഖത്തെ വർദ്ധിപ്പിക്കുന്നു. ആത്മാഭിമുഖത ഉള്ളതുകൊണ്ട് മനസ്സ് വിഷയങ്ങളുടെ നേരെ അല്ലാത്തതുകൊണ്ട് അത് ഈ സാധനകളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ ഇത് ഒരുമിച്ച് പോകുമ്പോൾ ധ്യായമാനഹ അവന് ആ ഭേദ അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നു. പരമാർത്ഥത്തെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശാസ്ത്രം പറയുന്നു. പരമാർത്ഥം അതാണോ? നീ ആത്മസ്വരൂപം തന്നെ. പക്ഷെ ശാസ്ത്രം പറയുന്നത് അവന് ബോധ്യപ്പെടണ്ടേ? അവന്റെ മനസ്സ്, അവന്റെ മനസ്സ് കുറെയെങ്കിലും നേർമയുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടാൻ പറ്റും. അപ്പൊ അത് ബോധ്യപ്പെടണം. അതിന്റെ ഉപായങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം. ആ ഉപായങ്ങളെ സ്വീകരിക്കണം, അതിനനുഷ്ഠിക്കണം. അതാണ് സത്യാദി സാധനം. അപ്പൊ അതനുസരിച്ച് അവന്റെ അഭേദ അനുസന്ധാനവും പുരോഗമിക്കും. അഭേദ അനുസന്ധാനം എന്ന് പറയുന്നത് ഭാവന, അത് അഭേദ അനുഭവമായി മാറുന്നു. വേറിട്ടൊരു മനസ്സില്ല, വേറിട്ടൊരു മനസ്സില്ല എന്ന് പറയണമെങ്കിൽ ഒരു മനസ്സ് വേണമല്ലോ. അത് കേവലം പ്രതീതി, മനസ്സിന്റെ പ്രതീതി മാത്രം എന്നുള്ള അനുഭവം വരുന്നു. അങ്ങനെ സത്യാദി സാധനാവാൻ ഉപസംഹൃത കർണ, അപ്പോൾ അവന്റെ മനസ്സ് കർണങ്ങൾ സ്വാഭാവികമായിട്ടും വിഷയോന്മുഖമാകുന്നില്ല. കാരണം അത് ആത്മാഭിമുഖമായി മനസ്സിന് അഭേദ ദർശനം മനസ്സിൽ ഉണ്ടായി. അപ്പൊ കർണങ്ങൾ സ്വാഭാവികമായും വിഷയാനുഭവത്തിന് താല്പര്യമില്ലാതെ അതിൽ ഉദാസീനങ്ങളാണ്. ഏകാഗ്രേണ മനസ്സ ധ്യായമാനഹ ചിന്തയൻ, അപ്പോഴേ മനസ്സിന് ഏകാഗ്രത വരുന്നുള്ളൂ. ആത്മാനുസന്ധാനത്തിലെ മനസ്സിന് ഏകാഗ്രത വരും. എന്തുകൊണ്ട്? വിഷയാനുസന്ധാനം എന്ന് പറയുമ്പോൾ വിഷയങ്ങൾ പലതാണ്, മനസ്സിന്റെ അഗ്രം ഏകമല്ല, പലതാകും. വിഷയാനുസന്ധാനം ചെയ്യുന്ന മനസ്സിന് ഒരിക്കലും ഏകാഗ്രമാകാൻ പറ്റത്തില്ല. മറിച്ച് ആത്മാ അനുസന്ധാനത്തിൽ, അഭേദ അനുസന്ധാനത്തിൽ ഏകാഗ്രേണ മനസ്സ, അത് ഏകാഗ്രമാകുക എന്ന് പറഞ്ഞാൽ എന്താണോ, മനസ്സിന് മൂർച്ച കൂടുക എന്നുള്ളതല്ല. മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് മനസ്സിലൊരു വിഷയം മാത്രം നിൽക്കുക, അതാണ് മനസ്സിന്റെ ഏകാഗ്രത. ഒരു കാലത്ത് ഒരു വിഷയം മാത്രം നിൽക്കുക. ഇവിടെ ഏക വിഷയം എന്താണ്? ആത്മാവ്. അപ്പോൾ ആത്മാവിനെ അനുസന്ധാനം ചെയ്യും. മനസ്സ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സ് ആത്മാഭിമുഖമാകുക. ആത്മാവ് എന്താണ്? സച്ചിദാനന്ദം. മനസ്സ് അതിന് അഭിമുഖമാകുമ്പോൾ അത് സച്ചിദാനന്ദമാകും. ധ്യായമാനഹ ചിന്തയൻ, അങ്ങനെ ധ്യാനിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ, ധ്യാനിക്കുക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഓർമ്മ വരുന്നത് സർക്കസുകളാണ്. അതുകൊണ്ടിവിടെ പറയുന്നത് സർക്കസ് അല്ലാതെ ചിന്തിക്കുക എന്ന്. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതി കവിഞ്ഞ് വേറെ അർത്ഥമൊന്നുമില്ല. അതെന്തോ മറ്റെന്തോ ഒരു സാധനമാണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ അത് വെച്ച് പല അഭ്യാസം കാണിക്കുന്നത്. അതിലൂടെ ഭാഷകാരൻ വ്യക്തമായും പറയുന്നു, ചിന്തിക്കുക, എന്തിനെ മനസ്സ് ചിന്തിക്കുന്നു? സ്വസ്വരൂപത്തെ. അതുകൊണ്ട് മനസ്സിലാ സ്വരൂപ പ്രകാശമാകുന്നു. സ്വസ്വരൂപം ജ്ഞാനസ്വരൂപമാണ്, മനസ്സ് ജ്ഞാനമയമായിരിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനമയമായ മനസ്സ് ആ ജ്ഞാനസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നു, അതിനെ സ്മരിക്കുന്നു. അങ്ങനെ മനസ്സ് എന്താകുന്നു? ജ്ഞാനപ്രസാദം സംഭവിക്കുന്നു. ആ ജ്ഞാനപ്രസാദത്തിൽ മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ, മറിച്ച് ചക്ഷുഷ വാച ദേവേഹി തപസ കർമ്മണ ഇതൊന്നും കൊണ്ട് സാധ്യമല്ല. അപ്പോൾ മറ്റൊന്നുകൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് സാധ്യമാകും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജ്ഞാനപ്രസാദം കൊണ്ടേ സാധ്യമാകും എന്ന് പറയുന്നു. എന്നാ ചക്ഷുഷ ദൃശ്യത്തെ നാ പിവാച നാന്യേ ദേവൈ തപസ കർമ്മണാവാ ജ്ഞാനപ്രസാദേന വിശുദ്ധസത്വഃ തതസ്തു തം പശ്യത്തെ നിഷ്കലം ധ്യായമാനഃ. ഏഷോണുരാത്മാ ചേതസാ വേദിതവ്യോ യസ്മിൻ പ്രാണ പഞ്ചധാ സംവിവേശ പ്രാണൈശ്ചിത്തം സർവമോദം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ യം ആത്മാനം ഏവം പശ്യതി യേഷോ അണുഹു സൂക്ഷ്മ ചേതസ വിശുദ്ധജ്ഞാനേന കേവലേന വേദിതവ്യഃ. ഇവിടെ പറയുന്നു, ഇതിനെ ആത്മാവിനെ മനസ്സുകൊണ്ടറിയണം. വേദത്ത് പറയുന്നുണ്ട് എന്താണ്? മനസ്സുകൊണ്ട് ഇതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്നു, മനസ്സ് തന്നെയാണ് ഇതിനെ അറിയുന്നത്. എന്തുകൊണ്ട്? ആത്മാവ് അത് കേവലം ജ്ഞാനസ്വരൂപമായിരിക്കും, അത് ജ്ഞാനമയമായിരിക്കും. അപ്പോൾ പിന്നെ അതിനെ അറിയേണ്ട ആവശ്യം വരുന്നില്ല, അറിവിന് സ്വയം അറിയേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ എന്താണ്? ആരോ ഇതിനെ അറിയാൻ ശ്രമിക്കുകയാണ്. ശ്രമിക്കുന്ന ആരാണ്? മനസ്സാണ്. അപ്പൊ ഇതിനെ അറിയേണ്ടത് മനസ്സ് തന്നെയാണ് അറിയേണ്ടത്, മനസ്സ് തന്നെയാണ് ഇതിനെ അറിയുന്നതും. അതെങ്ങനെ? ആത്മാവിന് സ്വയം പ്രകാശിക്കുന്നതുകൊണ്ട് അതിനറിയാൻ വഴിയില്ല. മനസ്സാണെങ്കിലോ വേറൊന്നാണ്, അന്യമായ ഒന്ന്. അതിനെങ്ങനെ ഇതിനെ അറിയാൻ കഴിയും? അതുകൊണ്ട് പറയുന്നു, അതും ജ്ഞാനപ്രസാദം കൊണ്ട്. മനസ്സിനെ അറിയുന്നത് മനസ്സ് അതിൻ്റെ മാലിന്യങ്ങളെല്ലാം മാറ്റി അത് സ്വയം ആത്മാവായി തന്നെ തീരുമ്പോൾ, മാലിന്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തന്നെ രണ്ടല്ല. ആ മനസ്സ് തന്നെ സ്വയം സച്ചിദാനന്ദമായി പ്രകാശിക്കുന്നു. മനസ്സിപ്പോൾ എങ്ങനെയാണോ അഹമായും മമ എന്നും വിഷയരൂപത്തിലും രാഗദ്വേഷരൂപത്തിലും ഇരിക്കുന്നത്, അതങ്ങനെയൊക്കെ പ്രകാശിക്കുന്നുണ്ട്. നാമരൂപാത്മകമായി മനസ്സ് പ്രകാശിക്കുന്നു, സ്വദുഃഖാത്മകമായി പ്രകാശിക്കുന്നു. സർവപ്രപഞ്ച അനുഭവമായും പ്രകാശിക്കാമെങ്കിൽ മനസ്സിന്, അതേ മനസ്സിന് തന്നെ സച്ചിദാനന്ദമായും പ്രകാശിക്കും. എന്തുകൊണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ സ്വരൂപം അതാണ്. അപ്പം മനസ്സ് ആ രൂപത്തിൽ പ്രകാശിക്കുക, അതാണ് മനസ്സ് ഇതിനെ അറിയുക എന്ന് പറയുന്നത്. മനസ്സ് വേറെ ആത്മാവ് വേറെ പിരിഞ്ഞു നിന്നുകൊണ്ടല്ല, മനസ്സ് അതായി നിന്നുകൊണ്ട് തന്നെ പ്രകാശിക്കുന്നു. ഏതൊരു മനസ്സാണോ ഇതിനെ അന്വേഷിച്ചത്, ആ മനസ്സ് അതായി മാറി കൃതാർത്ഥമാകുന്നു, ജ്ഞാനമായി മാറി പ്രകാശിക്കുന്നു. ആത്മാനമേവം പശ്യതി, സ്വസ്വരൂപത്തെ അതങ്ങനെ അറിയുന്നു. ഏഷാണുഹു സൂക്ഷ്മ ചേതസ, അത്യധിക സൂക്ഷ്മമായി ആത്മഗ്രഹണത്തിനുള്ള യോഗ്യത നേടി അതിന്റെ കളങ്കങ്ങളെല്ലാം മാറി. വിശുദ്ധജ്ഞാനേന കേവലേന, സ്വയം വിശുദ്ധജ്ഞാനമായി മാറുന്നു, സ്വയം അത് സച്ചിദാനന്ദമായി മാറുന്നു. ആ അവസ്ഥയാണ് പറയുന്നത് അറിയുന്നു എന്ന് പറയുന്നത്. കേവലേന വേദദവ്യ, അതങ്ങനെ അറിയുന്നു. ഉപവാസോ എവിടെ അറിയുന്നു? പറയുന്നു അസ്മിൻ ശരീരേ, അത് ഈ ശരീരത്തിൽ തന്നെയാണ്. ആത്മാവിനെ അറിയുന്നത് ഈ മനസ്സ് ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ, ജീവൻ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ അറിയുന്നു, അല്ല മരണശേഷമല്ല. അപ്പൊ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കാം മനസ്സിന്, ജീവനും അറിയാതെ ഇരിക്കാം. അറിയാതെ ഇരിക്കാമെങ്കിൽ പിന്നീട് അറിഞ്ഞുകൊണ്ട് വരിക്കും. അന്ന് പറയുന്നത് ശരീരത്തിൽ തന്നെ ജീവൻ മുക്തി എന്നുള്ളതിനെ പറയുക. ആ ജീവൻ മുക്തിയിൽ പരമാവധി യുക്തിയെ പറയുകയാണ്. എത്രമാത്രം അത് യുക്തിപരമായി സാധിക്കും, അത് പൂർണ്ണമായും യുക്തിക്ക് വഴങ്ങുന്ന ഒന്നല്ല. എന്നാലും ഒരു തത്വചിന്തയുടെ നിലയിൽ അതിലെത്രമാത്രം യുക്തിപരമായ വ്യക്തത ഉണ്ടാക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. സംശയിക്കേണ്ട, ഈ ശരീരത്തിൽ തന്നെ ഗുരുവൻ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു മനസ്സ് ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് മനസ്സിന്റെ സ്വഭാവമോ ആത്മാവിന്റെ സ്വഭാവമോ തടസ്സമില്ല. മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അജ്ഞത, അത് ആത്മാവിനെ അറിയുന്നതിന് തടസ്സമില്ല. ആത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വയം പ്രകാശം, അതും ആത്മാവിനെ അറിയുന്നതിന് തടസ്സമില്ല. അതാണ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഇതിനെ രണ്ട് രീതി നമ്മളെ പരിചയപ്പെടുത്തി. ഒന്നെന്താണ്? ആത്മാവ് സ്വയം പ്രകാശിക്കുന്നതാണ്. അപ്പൊ പിന്നെ ആത്മാവിന് സ്വയം അറിയാനും ആവശ്യം വരുന്നില്ല, അതിനെ അറിയാനും കഴിയുന്നില്ല. ആത്മാവാണെങ്കിൽ, മനസ്സാണെങ്കിലോ അത് അജ്ഞാന കാര്യമാണ്. അതിനൊരിക്കലും ആത്മാവിനെ അറിയുന്നതിനുള്ള ശേഷിയില്ല, പഴിയത്തുമില്ല. ഇത് രണ്ടും ഇങ്ങനെ രണ്ടായിട്ടിരിക്കുമ്പോൾ, രണ്ടായി ചിന്തിക്കുമ്പോൾ, ഇതിനെ രണ്ടിനെ രണ്ട് തട്ടിൽ വെച്ച് ചിന്തിക്കുമ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്നതിന് യുക്തിയില്ല, അസംഭവമാണ്. പക്ഷെ അനുഭവത്തിലുള്ള പല കാര്യങ്ങൾക്കും യുക്തിയില്ല. അതുപോലെയാണ് പല കാര്യങ്ങൾക്കും നമുക്ക് യുക്തി സമാധാനം കണ്ടുപിടിക്കാൻ പറ്റും. അനുഭവം ഉണരുന്നു, ഇതെല്ലാം വരുന്നു, ഇതെവിടെ നിന്ന് വരുന്നു, യുക്തിയില്ല. നമ്മുടെ ഉണർവിൽ തുടങ്ങി യുക്തിഭംഗമാണ്. യുക്തിഭംഗം എന്ന് പറയുന്നത് ആത്മാനുഭവത്തിൽ മാത്രമല്ല, ലൗകികമായ എല്ലാ അനുഭവങ്ങളിലുണ്ട് യുക്തിഭംഗം. അത് ഇതിനെല്ലാം ആധാരമായി ഇരിക്കുന്ന അജ്ഞാനത്തിന്റെ വിശേഷതയാണ്. എല്ലാത്തിനും ഒരു യുക്തിഭംഗത്തെ കൊണ്ടു. ആ ഒരു യുക്തിഭംഗം ആത്മാനുഭവത്തിനും സംബന്ധിച്ചും ചോദിക്കാം. നിർഗുണമായ ആത്മാവിൽ എങ്ങനെ അനുഭവം ഉണ്ടാകും? ഇനി നിർഗുണമായ ആത്മാവിന് അനുഭവം ഉണ്ടായാൽ അത് എങ്ങനെ നിർഗുണമാകും? അതെങ്ങനെ ഏകമാകും? അപ്പൊ അതിന് പരമാവധി സമാധാനം പറയുകയാണ്. എന്താണ്? ഇതങ്ങനെ രണ്ടല്ല, അഭേദമാണ്, ഒന്നാണ്. അത് ഒന്ന് പലതായിത്തീർന്നു. പലതായിത്തീർന്നപ്പോഴും അത് ഒന്ന് തന്നെ. അത് എല്ലാ ന്യൂനതകൾ സംഭവിച്ചപ്പോഴും അത് പൂർണ്ണം തന്നെയാണ്. അതിന്റെ പൂർണ്ണതയിൽ തന്നെ സ്ഥിതി ചെയ്യും. അതിന്റെ പൂർണ്ണതയ്ക്ക് എന്തെങ്കിലും ന്യൂനതയെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക, അത്രമാത്രമേ പറയുന്നു. അല്ല, അതിലെന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുകയല്ല. അതിനെ സംബന്ധിച്ചുള്ള അപൂർണമായ മിഥ്യയായ ധാരണകളെ, ഭാവനകളെല്ലാം ദൂരീകരിക്കുക. ശേഷിക്കുന്നതാണ് മുക്തി. അത്തരമൊരു മുക്തി അസാധ്യമായ കാര്യമല്ല. എവിടെ? യസ്മിൻ ശരീരം, ഈ ശരീരത്തിലിരിക്കുക തന്നെ അത് സാധ്യമാകും. അതിനെ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ മനസ്സ്, ഈ ജീവഭാവം ആത്യന്തികമായി ആ മുക്തിക്ക് വേണ്ടിയുള്ളതാണ്. അത് ഈ ശരീരവുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി ഇവിടെ പറയുകയാണ്. യേശോനുരാത്മാ ചേതസ വേദിതമ്യോ യസ്മിൻ പ്രാണ പഞ്ചഭാ സമ്യവേശ പ്രാണൈശ്ചിത്തം സർവോതം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ. ശാന്തി ശാന്തി ശാന്തി.